2018 നവംബർ 2 വെള്ളിയാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് മുൻ മുഖ്യമന്ത്രിയും AICC ജനറൽ സെക്രട്ടറിയുമായ ഉമ്മൻചാണ്ടിയുമായി ഡെപ്യൂട്ടി എഡിറ്റർ VS രാജേഷ് കൗമുദി ടിവിക്ക് വേണ്ടി നടത്തിയ അഭിമുഖം. ഇന്ത്യയിൽ CPM ഒറ്റപ്പെടും. ചോദ്യം: 75 വയസ്സായല്ലോ. ഉമ്മൻചാണ്ടിയുടെ മറുപടി: പ്രൈമറി സ്കൂൾ കാലത്ത് തുടങ്ങിയതാണ് പൊതുപ്രവർത്തനം. തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയേറെ സംതൃപ്തിയും നന്ദിയുമുണ്ട്. ഞാനൊരു ദൈവവിശ്വാസിയാണ്, ദൈവാനുഗ്രഹവുമുണ്ട്. എന്റെ ശക്തി സഹപ്രവർത്തകരും നാട്ടുകാരും നൽകുന്ന പിന്തുണയും ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കവുമാണ്. ഞാൻ വലിയ കഴിവൊന്നുമുള്ള ആളല്ല, എന്റെ പുസ്തകമെന്നത് തന്നെ ജനങ്ങളാണ്. ഈ തിരക്കിനിടയിൽ അധികം പുസ്തകങ്ങളൊന്നും വായിക്കാനാവില്ല, പത്രങ്ങൾ വായിക്കും. ഒപ്പം എനിക്ക് വരുന്ന കത്തുകളും ജനങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും നിർദ്ദേശങ്ങളിൽ നിന്നുമാണ് ഞാൻ പഠിക്കുന്നത്. ചോദ്യം: ജീവിതത്തിൽ 75 വയസ്സ് ഒരു വഴിത്തിരിവാണ്, ഇനി അല്പം വിശ്രമിക്കാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മറുപടി: ഏകാന്തതയാണ് എന്റെ ഏറ്റവും വലിയ ഭയം. ആളുകളെ ശല്യമായിട്ടല്ല, അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. അവരിൽ നിന്ന് അകന്നു നിൽക്കുന്ന കാര്യം ആലോചിക്കാനാവില്ല. ചോദ്യം: വിശ്രമമില്ലാത്ത ഓട്ടമല്ലേ ജീവിതം? മറുപടി: അതൊരു ജീവിതശൈലിയായി മാറി. വിശ്രമമെന്ന് പറഞ്ഞാലാണ് എനിക്ക് ബുദ്ധിമുട്ട്. ചോദ്യം: AICC ജനറൽ സെക്രട്ടറിയായല്ലോ, പ്രിയപ്പെട്ട കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പറിച്ചെറിയപ്പെട്ടതായി തോന്നിയിട്ടുണ്ടോ? മറുപടി: അങ്ങനെയൊന്നുമില്ല, എന്നെ ഞാനാക്കിയത് പാർട്ടിയാണ്. പാർട്ടിയുടെ പിന്തുണയും സഹകരണവുമാണ്. പാർട്ടി നൽകുന്ന ഏതുത്തരവാദിത്വവും ഏറ്റെടുക്കാൻ മടിയില്ല. ചോദ്യം: കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമായി തിരിച്ചുവരാനാകുമെന്ന പ്രതീക്ഷയുണ്ടോ? മറുപടി: അത് പാർട്ടിയുടെ നിശ്ചയമാണ്. ഇപ്പോൾ ആന്ധ്രയിലെ ചുമതലയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതൊരു വലിയ വെല്ലുവിളിയായാണ് കാണുന്നത്. ചോദ്യം: എങ്ങനെയുണ്ട് അവിടുത്തെ സാഹചര്യങ്ങൾ? മറുപടി: 2014 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവിടെ ദയനീയമായി പരാജയപ്പെട്ടു. 2% വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ ഇന്നും കോൺഗ്രസ് ഉണ്ട്. അനുകൂലമാണ് സാഹചര്യങ്ങൾ. പോസിറ്റീവായ സംഗതി മോദിക്ക് കിട്ടുന്നതിന്റെ ഇരട്ടിയിലേറെ പിന്തുണ രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്നു എന്നതാണ്. ചോദ്യം: ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മാറിയതിനാൽ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തുനിന്ന് മത്സരിക്കുന്നെന്ന് കേൾക്കുന്നല്ലോ. മറുപടി: ഒരിക്കലുമില്ല, കോട്ടയം കേരള കോൺഗ്രസിന് പരമ്പരാഗതമായി കൊടുത്തിട്ടുള്ള സീറ്റാണ്. ചോദ്യം: വേണമെങ്കിൽ ഇടുക്കിയുമായി വെച്ചുമാറാമല്ലോ. മറുപടി: അവർ ആഗ്രഹിക്കുന്നത് കോട്ടയമാണ്. ഘടകകക്ഷികളെ വേദനിപ്പിക്കുന്ന സമീപനം കോൺഗ്രസ് എടുക്കാറില്ല. ചോദ്യം: അപ്പോൾ മത്സരിക്കുകയാണെങ്കിൽ കോട്ടയത്തായിരിക്കില്ല. മറുപടി: ഞാനിപ്പോൾ MLA ആണ്. MLA മാർ മത്സരിക്കുന്ന സാഹചര്യം സാധാരണ രീതിയിൽ ഉണ്ടാവുകയില്ല. ചോദ്യം: ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരെ വർഗീയ വികാരമിളക്കിവിടാനാണ് BJP ശ്രമിക്കുന്നതെന്നും അതിൽ അവരുടെ B ടീമായി കോൺഗ്രസ് പ്രവർത്തിക്കുകയാണെന്നും CPM ആരോപിക്കുന്നുണ്ട്. മറുപടി: തെറ്റായ ആരോപണമാണത്. അനേകായിരം ആരാധനാലയങ്ങളിൽ ഒന്നായിട്ടല്ല ശബരിമലയെ കേരളം കാണുന്നത്. കേരളത്തിന്റെ വികാരമാണ് ശബരിമല. എല്ലാ മതസ്ഥരും ശബരിമലയെ ആദരവോടെയും ആരാധനയോടെയുമാണ് കാണുന്നത്. അവിടം കലാപഭൂമിയാക്കാനുള്ള പ്രവർത്തനങ്ങളെ കേരള ജനത അംഗീകരിക്കില്ല. കോൺഗ്രസിന്റെ നിലപാട് സുപ്രീംകോടതി വിധി വന്ന ശേഷമുള്ളതല്ല, എല്ലാ കാലത്തും അതായിരുന്നു നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് VS ഗവൺമെന്റ് നൽകിയ സത്യവാങ്മൂലം പിൻവലിച്ച് UDF സർക്കാർ പുതിയത് നൽകിയത്. നിയന്ത്രണം തുടരണമെന്ന് മാത്രമല്ല, നിയന്ത്രണങ്ങൾക്ക് ഭരണഘടനാപരമായ പ്രസക്തിയുണ്ടെന്നാണ് പറഞ്ഞത്. ഭരണഘടനാപരമായ 25-26 വകുപ്പുകളുടെ പിന്തുണയുണ്ടെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ സുപ്രീംകോടതി വിധിയിൽ ഇന്ദു മൽഹോത്രയുടെ വിധി ഭരണഘടനാ ആർട്ടിക്കിൾ 25ഉം 26ഉം ഉദ്ധരിച്ചുകൊണ്ടാണ്. UDF നൽകിയ സത്യവാങ്മൂലമായിരുന്നെങ്കിൽ ഇന്ദു മൽഹോത്രയുടെ വിധി 5-അംഗ ബെഞ്ചിന്റെ വിധിയായി മാറുമായിരുന്നു. LDF ഗവൺമെന്റ് കാണിച്ച 1-ാമത്തെ തെറ്റാണത്. 2-ാമത് വിധി വന്നുകഴിഞ്ഞപ്പോൾ ഇവിടുത്തെ വിശ്വാസികളുടെ സമീപനം മനസ്സിലാക്കാൻ അവർക്ക് അവസരം കിട്ടി. സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് വിധി വന്നത്. എന്നാൽ വിശ്വാസമാണ് തങ്ങൾക്ക് പ്രധാനമെന്നും അവിടെ പോവുകയല്ലെന്നുമായിരുന്നു സ്ത്രീകളുടെ നിലപാട്. റിവ്യൂ പെറ്റീഷൻ കൊടുക്കാൻ തീരുമാനിച്ചാൽ മതിയായിരുന്നു. സർക്കാർ കൊടുക്കേണ്ട, ദേവസ്വം ബോർഡ് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ സംഘർഷം അവിടെ ഉണ്ടാകുമായിരുന്നില്ല. സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പക്കൈ കൊണ്ടെടുക്കേണ്ട നിലയിലേക്ക് പ്രശ്നങ്ങൾ വഷളാക്കി. നട തുറന്ന ദിവസം BJP അവിടെ കാട്ടിയ അക്രമങ്ങൾ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. ചോദ്യം: വിധി നടപ്പാക്കുകയല്ലാതെ സർക്കാരിന് മറ്റൊരു പോംവഴിയുണ്ടോ? മറുപടി: റിവ്യൂ പെറ്റീഷൻ കൊടുത്താൽ മതിയായിരുന്നു, അതിലൂടെ ഒരു ശാന്തത കൈവന്നേനെ. ചോദ്യം: സുപ്രീംകോടതി മുമ്പാകെ ഇപ്പോൾ തന്നെ 26 റിവ്യൂ ഹർജികളുണ്ട്. മറുപടി: ഗവൺമെന്റും ദേവസ്വം ബോർഡും കൊടുത്തിട്ടില്ല. ബോർഡെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഭക്തർക്ക് വിശ്വാസമായേനെ. ആരാധനാലയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലാണ്. സംസ്ഥാന ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും നിയമം കൊണ്ടുവരാം. ഓർഡിനൻസ് കൊണ്ടുവന്നാൽ മതി, അതോടുകൂടി അവിടുത്തെ പ്രശ്നം തീരും. CPMഉം BJPയും രണ്ടു വശത്തുനിന്ന് ഈ പ്രശ്നത്തെ രൂക്ഷമാക്കുകയാണ്. ഹിന്ദുവികാരം തങ്ങൾക്ക് അനുകൂലമാകും, അത് മുതലാക്കാൻ വേണ്ടി BJP. BJPക്ക് കോൺഗ്രസിന് കിട്ടുന്ന വോട്ടുകൾ കിട്ടുമെന്ന പ്രതീക്ഷയിൽ അത് നേട്ടമാക്കാൻ CPM. ഇത് സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യമാണ്. അമിത്ഷാ ഇവിടെ വന്നിട്ട് ഗവൺമെന്റിനെ വലിച്ചു താഴെയിടുമെന്നാണ് പറഞ്ഞത്. വിശ്വാസ സംരക്ഷണത്തിന് കേരള സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന പ്രസ്താവനയാണ് അമിത്ഷായിൽ നിന്ന് കേൾക്കാൻ കേരളം കാത്തിരുന്നത്. ചോദ്യം: കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ഒഴുക്കുണ്ടാകുമെന്ന് BJP അവകാശപ്പെടുന്നു. മറുപടി: അതൊന്നും നടക്കില്ല. ചോദ്യം: മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ബി ജെ പിയിൽ ചേർന്നു. മറുപടി: അതൊക്കെ എല്ലാവർക്കും അറിയാം, അതൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെയൊന്നും കോൺഗ്രസിനെ ഇല്ലാതാക്കാനാവില്ല. ഇന്ത്യയൊട്ടാകെ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു. വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിൽ നരേന്ദ്രമോദി ദയനീയമായി പരാജയപ്പെട്ടു. ജനങ്ങൾക്ക് കോൺഗ്രസിലെ വിശ്വാസമുള്ളൂ. ചോദ്യം: മോദിയെ നേരിടാൻ തക്ക വ്യക്തിപ്രഭാവമുള്ള നേതാവായി രാഹുൽഗാന്ധി വളർന്നോ? മറുപടി: സംശയം എന്താണ്? രാഹുൽഗാന്ധി ഇന്ത്യയുടെ പ്രതീക്ഷയായി മാറുകയാണ്. അദ്ദേഹം പ്രതിപക്ഷ ഐക്യത്തിനുവേണ്ടി മുൻകൈയെടുക്കുന്നു. പറയുന്നത് പ്രവർത്തിക്കാത്ത, വാഗ്ദാനങ്ങൾ പാലിക്കാത്ത പ്രധാനമന്ത്രിയായി മോദി മാറി. ചോദ്യം: പ്രതിപക്ഷത്ത് പ്രധാനമന്ത്രി പദം മോഹിക്കുന്ന പ്രാദേശിക കക്ഷി നേതാക്കൾ ഒരുപാടുണ്ട്, മായാവതി മുതൽ മമത വരെ. അപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിശാല പ്രതിപക്ഷ ഐക്യം എളുപ്പമായിരിക്കുമോ? മറുപടി: എല്ലാവരും നരേന്ദ്രമോദി മാറണമെന്ന കാര്യത്തിൽ യോജിപ്പുള്ളവരാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ആ മാറ്റം. അതിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസും രാഹുൽഗാന്ധിയുമായിരിക്കും. ചോദ്യം: ദേശീയതലത്തിൽ ഇക്കാര്യത്തിൽ സി പി എം സ്വീകരിക്കുന്ന നിലപാട്? മറുപടി: അവർ ഒറ്റപ്പെടുകയാണ്. തെലുങ്കാനയിൽ നല്ല പ്രതിപക്ഷ ഐക്യം വന്നതാണ്. സി പി ഐയും ഈ കൂട്ടായ്മയിലുണ്ട്, സി പി എം അതിന് പുറത്താണ്. യാഥാർത്ഥ്യബോധമില്ലാത്ത കടുംപിടുത്തങ്ങളാണ് സി പി എമ്മിന്റേത്. ഇക്കാര്യത്തിൽ ഇന്ത്യയിൽ അവർ ഒറ്റപ്പെടും. അവരുടെ ശത്രു കോൺഗ്രസ്സാണ്. ബി ജെ പിക്കെതിരെ വർത്തമാനം പറയും. ന്യൂനപക്ഷ വോട്ട് കിട്ടാൻ വേണ്ടിയാണത്. ഒരാത്മാർത്ഥതയുമില്ല. ബീഹാറിൽ അവർ പ്രതിപക്ഷ മഹാ ഐക്യത്തിൽ കൂടിയോ? ചോദ്യം: നിയമസഭാ തെരഞ്ഞെടുപ്പിന് വളരെയധികം സമയം ബാക്കിയുണ്ട്. യു ഡി എഫിന് ഒരവസരം കൂടി കിട്ടിയാൽ താങ്കൾ തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ കോൺഗ്രസിലെ ഭൂരിഭാഗം പ്രവർത്തകരും ഘടകകക്ഷി നേതാക്കളും? മറുപടി: അതൊക്കെ തീരുമാനിക്കാൻ കോൺഗ്രസിന് പ്രത്യേക സംവിധാനമുണ്ട്. അതൊന്നും കോൺഗ്രസിൽ ഒരു തർക്കവിഷയമേ ആകില്ല. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ചോദ്യം: രാഷ്ട്രീയ ജീവിതത്തിൽ ചിലരോട് സമരസപ്പെട്ടു പോകാനായില്ല, പ്രത്യേകിച്ചും കെ കരുണാകരനോട്. അതുകൊണ്ടുകൂടിയാണോ കെ മുരളീധരനോട് ഇപ്പോൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്? മറുപടി: സമരസപ്പെട്ടു പോകാനായില്ലെന്ന് പറഞ്ഞാൽ ശരിയല്ല. ഞാൻ ആദ്യം എം എൽ എ ആകുമ്പോൾ കരുണാകരനാണ് പാർട്ടി ലീഡർ. അദ്ദേഹത്തിന്റെ വാത്സല്യവും ലാളനയും പ്രോത്സാഹനവും ധാരാളം ലഭിച്ചിട്ടാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് വന്നത്. ദീർഘനാൾ സഹകരിച്ചും യോജിച്ചുമാണ് പ്രവർത്തിച്ചത്. രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ, അന്ന് ചില അസ്വസ്ഥതകളുണ്ടായി. ഞാൻ എന്നും വളരെ ബഹുമാനത്തോടെ കണ്ടിട്ടുള്ള നേതാവാണ് അദ്ദേഹം. 100% പാർട്ടിമാനാണ്. പാർട്ടി താൽപര്യങ്ങൾ സംരക്ഷിച്ച നേതാവാണ്. അദ്ദേഹത്തെ എതിർത്തിരുന്ന കാലത്തും അക്കാര്യത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നില്ല. മുരളീധരൻ എല്ലാവരുടെയും അംഗീകാരം പിടിച്ചുപറ്റിയ നല്ല നേതാവാണ്. അതുകൊണ്ടാണ് എ ഐ സി സി അദ്ദേഹത്തെ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനാക്കിയത്. ആര് പ്രവർത്തിക്കുന്നു അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് പാർട്ടിയുടെ നയം. ചോദ്യം: കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭരണത്തുടർച്ച ലഭിക്കുമെന്ന് താങ്കൾ വിശ്വസിച്ചിരുന്നു, കിട്ടാതെ പോയതിനെക്കുറിച്ച് എന്തു പറയുന്നു? മറുപടി: ജനങ്ങളുടെ തീരുമാനമാണ് ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ചോദ്യം: ബാർക്കോഴ വിവാദമുണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ തിരിച്ചു വരാൻ കഴിയുമായിരുന്നില്ലേ? മറുപടി: റീപോസ്റ്റ്മോർട്ടത്തിന് പോകാനുള്ള സംഗതിയില്ല. ചോദ്യം: പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ സാധ്യത? മറുപടി: കോൺഗ്രസ് യു ഡി എഫ് സഖ്യത്തിന് നല്ല വിജയമുണ്ടാകും. ജനങ്ങൾ നരേന്ദ്രമോദിയെ കൈവിട്ടിരിക്കുകയാണ്. ചോദ്യം: അതിനനുയോജ്യമാണോ കേരളത്തിലെ കോൺഗ്രസ് പുനഃസംഘടന? മറുപടി: നല്ല ടീമിനെയല്ലേ തന്നിരിക്കുന്നത്. ചോദ്യം: പിണറായി സർക്കാർ 2 വർഷം പിന്നിട്ടു, ഭരണത്തെക്കുറിച്ച് എന്തു പറയുന്നു? മറുപടി: ഗവൺമെന്റിനെ വിലയിരുത്തേണ്ടത് ജനങ്ങളാണ്. പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെയാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കാലഘട്ടത്തിലുണ്ടായ ക്രൈസിസ് മാനേജ്മെന്റ് ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഓഖി ദുരന്തം വന്നപ്പോൾ, മഹാപ്രളയം വന്ന സമയത്തല്ല, വൻമഴയുടെ സമയത്താണ് മുഴുവൻ ഡാമും തുറന്നുവിടുന്നത്. കേരളം വെള്ളത്തിൽ താഴുമെന്ന് ആർക്കാണ് അറിയാത്തത്? മഹാപ്രളയം എന്നത് ഡാം ദുരന്തമായിരുന്നു. ചോദ്യം: മുഖ്യമന്ത്രി നല്ല രീതിയിൽ പ്രവർത്തിച്ചെന്ന് പൊതുവെ അഭിപ്രായമില്ലേ? മറുപടി: അത് ജനം വിലയിരുത്തട്ടെ. ഇതുവരെ പുതുതായി ഒരു പ്രോജക്റ്റ്, ഏതെങ്കിലും ഒരു പരിപാടി ഇവർക്ക് തുടങ്ങാൻ സാധിച്ചോ? കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും സമയം കൂടുതലെടുക്കുന്നു. ഉദ്ഘാടനത്തിനൊരുങ്ങുന്ന കണ്ണൂർ എയർപോർട്ടിൽ കേന്ദ്രാനുമതിയോടെ വിമാനം ലാൻഡ് ചെയ്തതാണ്. റൺവേ പൂർത്തിയായി, ടെർമിനൽ കൂടിയേ പൂർത്തിയാകാനുണ്ടായിരുന്നുള്ളൂ. യു ഡി എഫ് ഇട്ട ഷെഡ്യൂൾ പ്രകാരം ഇത് 1 വർഷത്തിന് മുമ്പേ ഓപ്പറേഷനിൽ വരേണ്ടതായിരുന്നു. ഇവരുടെ സംഭാവന 1 വർഷം നീട്ടിയെന്നുള്ളതാണ്. വിഴിഞ്ഞം പദ്ധതി 1000 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് അദാനി ഉറപ്പു നൽകിയതാണ്. ഇപ്പോൾ എന്ന് തീരുമെന്നറിയില്ല, കാരണം പാറ കിട്ടുന്നില്ല. ഗവൺമെന്റ് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കേണ്ടേ? കൊച്ചി മെട്രോ ഞങ്ങൾ ട്രയൽ റൺ നടത്തി എല്ലാം പൂർത്തിയാക്കി. യു ഡി എഫിന്റെ കാലത്ത് പൂർത്തിയാക്കിയതിനേക്കാൾ 1000 കിലോമീറ്റർ മാത്രമാണ് കൂടുതലുണ്ടായിരുന്നത്. വേറെയും വികസന പരിപാടികളുണ്ടായിരുന്നു. തൃക്കാക്കര തൃപ്പൂണിത്തുറ വരെ നീട്ടുക, എല്ലാം വളരെ സ്ലോയിലാണ്. ചോദ്യം: ഇതൊക്കെ ജനശ്രദ്ധയിലെത്തിക്കുന്നതിൽ പ്രതിപക്ഷം വിജയിച്ചോ? പ്രതിപക്ഷം ദുർബലമല്ലേ? മറുപടി: ഒരിക്കലും ശരിയല്ല. സി പി എം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർ എന്തും ചെയ്യും. ആ ശൈലി യു ഡി എഫിനില്ല. സർക്കാർ നല്ലത് ചെയ്താൽ അനുകൂലിക്കും, തെറ്റു ചെയ്താൽ എതിർക്കും. അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കും. അതാണ് യു ഡി എഫ് നിലപാട്. ആ സമീപനം വെച്ചു നോക്കിയാൽ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം വളരെ നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ ബ്രൂവറി ഡിസ്ലറി അഴിമതി കൈയോടെ പിടിച്ചില്ലേ? ചോദ്യം: പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കുമ്പോൾ താങ്കൾക്കെതിരെ സരിത നൽകിയ പരാതിയിൽ കേസെടുത്തു, ഇത് രാഷ്ട്രീയ പ്രേരിതമാണോ? മറുപടി: വരട്ടെ, 5 കൊല്ലമായി പല സ്ഥലങ്ങളിൽ ചർച്ച ചെയ്തതും പല കോടതികളിൽ തീരുമാനിച്ചതുമായ കാര്യങ്ങളാണ്. ഞങ്ങളിപ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ടല്ല കാണുന്നത്. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. പ്രതികാര മനസ്സോടെയുള്ള നടപടിയെന്ന് വ്യക്തമായിട്ടറിയാം. ജനങ്ങളും ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. സാധാരണ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ മാധ്യമങ്ങളാണ് വലിയ താല്പര്യം കാണിക്കുന്നത്. ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്കും ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഗവൺമെന്റ് വിചാരിക്കുന്ന പ്രതികരണമൊന്നും കിട്ടുന്നില്ല. ഞങ്ങൾ ഈ ഓലപ്പാമ്പൊന്നും കണ്ടാൽ പേടിക്കില്ല, തന്റെ ഇടമായിട്ട് നേരിടും.